പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ അടുത്തറിയാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ പ്രബോധനങ്ങളിലൂടെ വെളിപ്പെടുത്തുന്ന യേശുവിൻ്റെ വ്യക്തിത്വം, അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ ധ്യാനങ്ങളിലൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ മലയിലെ പ്രസംഗം എന്നറിയപ്പെടുന്ന ആ പ്രസംഗത്തിൻ്റെ അപഗ്രഥനമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അഷ്ടഭാഗ്യങ്ങൾ അഥവാ സുവിശേഷ ഭാഗ്യങ്ങൾ എന്നറിയപ്പെടുന്ന ആ പ്രബോധനത്തിൻ്റെ തുടക്കത്തിൽ യേശു ദൈവരാജ്യത്തിൻ്റെ സവിശേഷതകൾ അവതരിപ്പിച്ചു. ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വ്യക്തികളുടെ മനോഭാവങ്ങൾ എന്താണെന്നും യേശു പഠിപ്പിച്ചു. അതിനുശേഷം പുതിയൊരു ധാർമ്മികത അനാവരണം ചെയ്യുകയായിരുന്നു യേശു. പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിലംഘിക്കുന്ന ഒരു നീതി, അതിനെ മറികടക്കുന്ന ഒരു ജീവിത രീതിയും ജീവിത വീക്ഷണവും തൻ്റെ ശിഷ്യന്മാർക്ക് ആവശ്യമാണ് എന്ന് യേശു പഠിപ്പിച്ചു. ആ നീതിയുടെ അഥവാ ധാർമ്മികതയുടെ കേന്ദ്രമായി നിൽക്കുന്നത് ഹൃദയമാണ്. ഹൃദയത്തിൽ നിന്നാണ് പ്രവർത്തനങ്ങൾ രൂപപ്പെടുക. ഹൃദയമാണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും തീരുമാനങ്ങളുടെയും കേന്ദ്രം. അതുകൊണ്ട് യേശു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബാഹ്യമായ പ്രവർത്തനങ്ങൾ എന്നതിനേക്കാൾ കൂടുതൽ ഈ ബാഹ്യമായ പ്രവർത്തനങ്ങൾക്ക് കാരണമായി നിൽക്കുന്ന, അതിനടിസ്ഥാനമായി നിൽക്കുന്ന ആന്തരികമായ ഭാവങ്ങൾക്കാണ്. ഹൃദയം ശുദ്ധമായിരിക്കണം. ശുദ്ധമായ ഹൃദയത്തിൽ നിന്നാണ് ശുദ്ധമായ പ്രവർത്തികൾ ഉണ്ടാവുക. അങ്ങനെ ഒരു പരിപൂർണതയിലേക്ക് ഉള്ള ആഹ്വാനമാണ് ധാർമ്മികതയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ, പ്രബോധന പരമ്പരയിൽ നമ്മൾ കണ്ടത്. അവസാനം പറയും, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ആ പൂർണ്ണതയിലേക്കുള്ള ആഹ്വാനമാണ് പത്താം എഴുതി സുവിശേഷം 5 അധ്യായത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ കണ്ടുവച്ചത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണത എന്തിലടങ്ങിയിരിക്കുന്നു എന്ന് ആദ്യമേ പറഞ്ഞായിരുന്നു. ദുഷ്ടരുടെയും നീതിമാന്മാരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും പാപികളുടെയും വിശുദ്ധരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്ന, എല്ലാവരോടും കരുണ കാണിക്കുന്ന, അർഹത നോക്കാതെ തന്നെ കാരുണ്യം വാരിച്ചൊരിയുന്ന ആ പിതാവിൻ്റെ പരിപൂർണതയാണ് യേശു ശിഷ്യന്മാർക്ക് മാതൃകയായിട്ട് എടുത്തു കാണിച്ചത്. അത് ലൂക്കാ എഴുതിയ സുവിശേഷം 6:36 സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപൂർണതയുടെ അടിസ്ഥാനം കരുണയായി ചിത്രീകരിച്ചു. അടുത്തപടി യേശു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അഥവാ ഈ പ്രഭാഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മതാത്മകതയിലേക്കാണ്. ധാർമ്മികതയുടെ അടിത്തറയായി നിൽക്കേണ്ട മതാത്മകത, ആ മതാത്മകതയെക്കുറിച്ച് ആണ് 6 അധ്യായത്തിൽ ഏതാണ്ട് മുഴുവനായി തന്നെ മത്തായി വിവരിക്കുന്നത്. 6:1 വായിക്കട്ടെ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സൽക്കർമ്മങ്ങൾ എന്ന് POC ബൈബിൾ വിവർത്തനം ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ ദിക്കായോസുനെ എന്ന് അവതരിപ്പിക്കുന്നൊരു വാക്കാണ്. ദിക്കായോസുനെ എന്ന വാക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ ഒരിക്കൽ വന്നു കഴിഞ്ഞതാണ്. 5:20 അവിടെ നീതി എന്നാണ് വിവർത്തനം ചെയ്തിരിക്കുക. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതി അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നീതി എന്ന് 5:20 വിവർത്തനം ചെയ്ത് ദിക്കായോസുനെ എന്ന പദമാണ് 6:1 സൽക്കർമ്മങ്ങൾ എന്ന് വിവർത്തനം ചെയ്യുന്നത്. സൽക്കർമ്മങ്ങൾ ഒരു വിവർത്തനം എന്നതിനേക്കാൾ കൂടുതൽ ഒരു വ്യാഖ്യാനമാണ്. പക്ഷേ സൽക്കർമ്മങ്ങൾ മാത്രമല്ല വാസ്തവത്തിൽ ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആകത്തുക അടിസ്ഥാനമായിരിക്കേണ്ട ചില മനോഭാവങ്ങളെക്കുറിച്ചാണ് യേശു ഇവിടെ പറയുക. ഇനി ദിക്കായോസുനെ എന്ന ഗ്രീക്ക് വാക്കാകട്ടെ സിദാക്ക എന്ന ഹീബ്രു വാക്കിൻ്റെ വിവർത്തനമാണ്. സിദ്ധാക്ക എന്നാലും നീതി എന്ന് അല്ലെങ്കിൽ ജീവിതത്തിൽ ആവശ്യം പാലിക്കേണ്ട നീതിനിഷ്ഠ അഥവാ ധർമ്മനിഷ്ഠ എന്നൊക്കെ വിവർത്തനം ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനപരമായി നിൽക്കുന്ന കാഴ്ചപ്പാടിതാണ്, എപ്രകാരമാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനാവാൻ സാധിക്കുക, എങ്ങനെയുള്ള ജീവിതമാണ് ഒരാളെ നീതീകരിക്കുക, ദൈവത്തിന് പ്രീതികരനാക്കുക, ദൈവത്തിൻ്റെ പ്രീതിക്ക് അർഹനാവാൻ മനുഷ്യൻ എന്തു ചെയ്യണം, ആ ദൈവഹിതത്തിന് അനുയോജ്യമായ പ്രവൃത്തിയെയാണ് ദിക്കായോസുനെ എന്നും സിദാഖ എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നത്. അതിനെ നീതി എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യും. പക്ഷേ ഈ നീതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ് സൽക്കർമ്മങ്ങൾ എന്ന് POC ബൈബിള് വിവർത്തനം ചെയ്യുന്നത്. ഇത് പ്രവർത്തനങ്ങൾ മാത്രമല്ല, ആ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന മനോഭാവങ്ങൾ, ഹൃദയത്തിൻ്റെ ഭാവം മാത്രവുമല്ല, ലക്ഷ്യങ്ങൾ, എന്തിനു വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അതെങ്ങനെ ചെയ്യുന്നു, എല്ലാം ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സൽക്കർമ്മങ്ങൾ അഥവാ നീതിയുടെ പ്രവർത്തനങ്ങൾ എപ്രകാരമുള്ളതായിരിക്കരുത് എന്ന് ആദ്യമേ പറയുന്നു. അതിനുശേഷം എപ്രകാരമുള്ളവയായിരിക്കണം എന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഈ സൽക്കർമ്മങ്ങൾ അഥവാ നീതി എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് മൂന്ന് പ്രധാന ആശയങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്ത് അവതരിപ്പിക്കുന്നത്. 6:2-4 വാക്യങ്ങളിൽ ദാനധർമ്മത്തെക്കുറിച്ചാണ്, ഭിക്ഷ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. 2 ഭാഗം പ്രാർത്ഥനയെക്കുറിച്ചാണ്. 5-15 വാക്യങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയും. 3 ഉപവാസമാണ്, 16-18 വാക്യങ്ങളിൽ. ഇപ്പോഴ് ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം, ഈ 3 കാര്യങ്ങളാണ് ഇവിടെ മതാത്മക പ്രവർത്തനങ്ങളായി അഥവാ നീതിയുടെ പ്രവർത്തനങ്ങളായി അഥവാ സൽക്കർമ്മങ്ങളായി എടുത്ത് അവതരിപ്പിക്കുന്നത്. ഇത് ഈ നീതിയും ദാനധർമ്മവും വളരെയധികം ബന്ധപ്പെട്ടാണ് നിൽക്കുക. അതുപോലെ തന്നെ ദാനധർമ്മവും പ്രാർത്ഥനയും ഉപവാസവും, ഇത് 3 കൂടി ഒരുമിച്ച് പോകുന്നതാണ്. യഹൂദരെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം. അപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ ബൈബിളിൽ അനേകം തവണ അനുശാസിച്ചിട്ടുള്ളതുമാണ്. ഒരു ഉദാഹരണം ഞാൻ എടുക്കട്ടെ. തോബിത്തിൻ്റെ പുസ്തകം 12 നിന്ന്, തോബിത്തിൻ്റെ പുസ്തകം 12:8-9 വാക്യങ്ങൾ. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടിയാവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോടുകൂടിയ അല്പമാണ് അനീതിയോടുകൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കും. അപ്പോൾ മതാത്മക ജീവിതത്തിൻ്റെ അടിത്തറയായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി എടുത്തു കാണിക്കുന്ന 3 കാര്യങ്ങൾ: നീതിയുടെ പ്രവർത്തനം, അത് ദാനധർമ്മത്തിലൂടെ പ്രകടമാക്കുന്ന നീതിയുടെ പ്രവർത്തനം, ദൈവമനുഷ്യ ബന്ധത്തിൽ അടിസ്ഥാനമായി നിൽക്കുന്ന പ്രാർത്ഥന, 3 ഉപവാസം. ഈ 3 കാര്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു കാണിക്കുകയാണ്. ഇപ്പോഴ് സൽക്കർമ്മങ്ങൾ നിവർത്തനം ചെയ്യുന്ന നീതി എന്ന പദം അല്പം കൂടി അടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, പ്രവാചകന്മാർ ഊന്നി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നീതി പ്രവർത്തിക്കണം എന്നത്. ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ചുള്ള ജീവിതം, അത് ദൈവത്തോടും മനുഷ്യനോടുമുള്ള ബന്ധത്തിൽ നിലനിൽക്കേണ്ട മനോഭാവം, അതിനെയാണ് നീതി എന്ന് പറയുക. അതിനു പകരമായി യാതൊന്നുമില്ല. ആമോസ് എഴുതിയ പുസ്തകം 5:21-24 വാക്യങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ മതാത്മകമായ അനേകം പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ടത്, കാതലായത് എന്താണെന്ന് പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ്, അവജ്ഞയാണ്. നിങ്ങളുടെ മഹാസമ്മേളനങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങളുടെ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല. സമാധാനബലിയായി നിങ്ങൾ അർപ്പിക്കുന്ന കൊഴുത്ത മൃഗങ്ങളെ ഞാൻ നോക്കുകയില്ല. നിങ്ങളുടെ ഗാനങ്ങളുടെ ശബ്ദമെനിക്ക് കേൾക്കേണ്ട. നിങ്ങളുടെ വീണാനാദം ഞാൻ ശ്രദ്ധിക്കുകയില്ല. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാൽ പോലെയും. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാൽ പോലെയും. ഇവിടെ നീതി എന്ന് വിവർത്തനം ചെയ്യുന്ന സിദാക്ക എന്ന പദമാണ്. അതാണ് ദിഖായോസുനെ എന്ന് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. നീതി ജലം പോലെ ഒഴുകണം. ജലം പോലെ ഒഴുകുക എന്നത് സകല പ്രതിബന്ധങ്ങളെയും തകർത്ത് മുന്നേറുന്ന വലിയ മലവെള്ളപ്പാച്ചിൽ പോലെ വലിയൊരു പ്രവാഹമായി മാറണം. അനീതി സമൂഹത്തിൽ തുടച്ചു നിൽക്കാൻ സാധിക്കണം. അനീതിക്ക് എതിരായ പ്രവർത്തനങ്ങളായിരിക്കണം ഓരോ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത്. അപ്പോൾ നീതിയുടെ പ്രവർത്തനത്തിന്, നീതിയുടെ ഈ പ്രവാഹത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന സകലതും തുടച്ചു മാറ്റണം. ഇതാണ് മതാത്മക ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി ഇവിടെ എടുത്തു കാണിക്കുക. ഉത്സവാഘോഷങ്ങളും പ്രാർത്ഥനകളുമൊക്കെ അർത്ഥവത്താകണമെങ്കിൽ, ദൈവത്തിന് സ്വീകാര്യമാകണമെങ്കിൽ സമൂഹത്തിൽ ഈ നീതിയുടെ പ്രവർത്തനം ഉണ്ടാകണം. 2 സത്യമാണ്. സത്യം ഒരിക്കലും വറ്റാത്തു നിർച്ചാൽ പോലെയും. മിഷ്പാത് എന്നാണ് ഇതിൻ്റെ ഹീബ്രു വാക്ക്. ന്യായവിധി എന്ന് പറയും. ഓ, സമൂഹത്തിൽ അനീതി നിലനിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് കോടതിയിലൂടെ പരിഹരിക്കണം. ന്യായവിധിയിലൂടെ അനീതിക്ക് അറുതി വരുത്തണം. ഇപ്പോഴ് നീതിയുടെ പ്രവർത്തനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് ബൈബിളിൽ എപ്പോഴും ആവർത്തിച്ച് പറയുന്നതാണ്. എല്ലാ പ്രവാചകന്മാരും ഇത് തന്നെയാണ് പറയുക. ഇപ്പോഴേ മതാത്മകമായ ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ട് യേശയ്യായിരുന്നു കാണാം. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ, നിങ്ങൾ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നീക്കിക്കളയുവിൻ, നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. ഇതാണ് ആവശ്യം, നീതി പ്രവർത്തിക്കുക, അനാഥർക്ക് നീതി ചെയ്യുക, വിധവകൾക്ക് വേണ്ടി വാദിക്കുക. അപ്പോൾ പാവപ്പെട്ടവരും അവശരും അവഗണിക്കപ്പെട്ടവരുമായവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, എല്ലാവർക്കും ലഭ്യമാകുന്ന നീതി, അതിനെയാണ് നീതിയുടെ പ്രവർത്തനമായി എടുത്തു കാണിക്കുക. ഒരു പ്രവാചക വചനം കൂടി, മിക്കാ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. അതിനാമുഖമായി ഭക്തൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തു കാഴ്ചയുമാണ് ദൈവസന്നിധിയിലേക്ക് വരേണ്ടത്, എന്തു കൊടുത്താലാണ് ദൈവം പ്രസാദിക്കുക? 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ, കർത്താവിന് മുമ്പിൽ ഞാൻ എന്തു കാഴ്ചയാണ് കൊണ്ടുവരേണ്ടത്, അത്യുന്നതനായ ദൈവത്തിന് മുമ്പിൽ ഞാൻ എങ്ങനെയാണ് കുമ്പിടേണ്ടത്, ദഹനബലിക്ക് ഒരു വയസ്സുള്ള കാളക്കിടാവുമായിട്ടാണോ ഞാൻ വരേണ്ടത്, 1000 കണക്കിന് മുട്ടാടുകളിലും 10000 കണക്കിന് എണ്ണപ്പുഴകളിലും ഓടുന്ന സംപ്രീതനാകുമോ, എൻ്റെ അതിക്രമങ്ങൾക്ക് പരിഹാരമായി ഞാൻ എൻ്റെ ആദ്യജാതിനെ നൽകണമോ, ആത്മാവിൻ്റെ പാപത്തിന് പകരം ശരീരത്തിൻ്റെ ഫലം കാഴ്ചവെക്കണമോ? ഇതിന് മറുപടിയായി പറയുന്നതാണ് പ്രവാചകനിലൂടെ, മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അപ്പോൾ നീതി പ്രവർത്തിക്കണം. ബൈബിളിലുടനീളം പ്രവാചകഗ്രന്ഥങ്ങളിലും ജ്ഞാനഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലുമെല്ലാം ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് ദൈവം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്, നീതിയുടെ പ്രവർത്തനം. അതുകൊണ്ട് യഹൂദരെ സംബന്ധിച്ച് നീതി പ്രവർത്തിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഒരു മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശു ഇവിടെ നീതി എന്ന വാക്ക് ഉപയോഗിക്കുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഈ നീതിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, നീതിയും ദാനധർമ്മവുമായി അഭേദ്യമായ ബന്ധവുമുണ്ട്. അത് അടുത്ത ഭാഗത്ത് വിശദമാക്കുന്നതാണ്, എന്തിനു എങ്ങനെയാണ് ദാനധർമ്മം നടത്തേണ്ടത്. പക്ഷേ ഈ നീതിയും ദാനധർമ്മവും പ്രാർത്ഥനയും ഉപവാസവും എല്ലാം ഒരുമിച്ച് പോകുന്നതാണ്, നല്ല പ്രവർത്തനങ്ങളാണ്, ദൈവം ആവശ്യപ്പെട്ടതാണ്, ജനങ്ങൾ ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഈ നല്ല പ്രവർത്തനങ്ങൾ തെറ്റായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാം, തെറ്റായ രീതിയിലും ചെയ്യാം. അതാണ് ഇവിടെ യേശുവിൻ്റെ താക്കീതിലൂടെ അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ലക്ഷ്യമാണ് ഇവിടെ പ്രധാനം. എന്തു ചെയ്യുന്നു എന്നതിനേക്കാൾ കൂടുതൽ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നിവിടെ ശ്രദ്ധേയമാണ്. ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തന്നെ, പക്ഷേ ചെയ്യുന്ന വ്യക്തിയുടെ ഉദ്ദേശം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകുമ്പോൾ അത് ദൈവത്തിന് സ്വീകാര്യമാവുകയില്ല. നല്ല പ്രവൃത്തികളാണ് ചെയ്യുന്നത്, പക്ഷേ പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടി ഉള്ള ശ്രമം, അത് ലക്ഷ്യം മോശമാകുമ്പോൾ, ലക്ഷ്യം തെറ്റായിത്തീരുമ്പോൾ അതിനുവേണ്ടി എന്തു ചെയ്യുന്നതും തെറ്റായി മാറുന്നു. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്ന് മാത്രമല്ല എന്ന അർത്ഥമല്ല ഇവിടെ ഉണ്ടാകുക. പക്ഷേ നല്ല പ്രവൃത്തികളാണെങ്കിൽ പോലും മോശമായ ലക്ഷ്യത്തിനു വേണ്ടി ചെയ്യുമ്പോൾ അത് മോശമായിത്തീരുന്നു എന്നൊരു സൂചനയാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, അപ്പോൾ ദൈവത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്നതിന് പകരം മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം ലഭിക്കുക, ആ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് ദാനധർമ്മം ചെയ്യുന്നതാവാം, പരോപകാര പ്രവൃത്തികളാവാം, മതാത്മകമായ പ്രാർത്ഥനയാകാം, മറ്റെന്തുമാവട്ടെ, ഈ പ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ കിട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുണ്ടാവുകയില്ല എന്നാണ് യേശു പഠിപ്പിക്കുക. തീർച്ചയായിട്ടും ദാനം കിട്ടുന്ന വ്യക്തികൾക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടാവും. പക്ഷേ ദാനം കൊടുക്കുന്ന വ്യക്തി ലക്ഷ്യം വയ്ക്കുന്നത് പ്രശംസയും മറ്റുള്ളവരുടെ അംഗീകാരവുമാണെങ്കിൽ അത് പിന്നീട് പറയും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പ്രശംസയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ പ്രശംസ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ലക്ഷ്യം കണ്ടെത്തിക്കഴിഞ്ഞു, പിന്നെ മറ്റൊന്നും പ്രതീക്ഷിക്കാനുണ്ടാവില്ല. അപ്പോൾ യേശു പഠിപ്പിക്കുന്നതാണ്, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നോക്കി, മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ കിട്ടുക എന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും, തീർച്ചയായിട്ടും അതോടുകൂടി അവസാനിക്കുകയും ചെയ്യും. അതിനപ്പുറത്ത് നിങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. അതാണ് അടുത്ത ക്ലോസിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലമാണോ അതോ ഇപ്പോൾ കിട്ടുന്ന പ്രതിഫലമാണോ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഓരോരുത്തരും നിശ്ചയിക്കണം. പലപ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ തെറ്റായ ലക്ഷ്യത്തിലൂടെ ഈ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചിട്ടുള്ള പ്രവർത്തനമല്ലാതായി പോകുന്നുണ്ട്. സൽപ്പേര് അഥവാ സൽകീർത്തി, സമൂഹത്തിൽ സ്ഥാനം, മറ്റുള്ളവരുടെ അംഗീകാരം, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് അതിൽ തന്നെ. പക്ഷേ അതിനുവേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി പൊള്ളയായിത്തീരുന്നു. ആ ലക്ഷ്യം തെറ്റായി തീരുമ്പോൾ അതുകൊണ്ട് ഫലവും ചെയ്യുന്ന വ്യക്തികൾക്ക് ലഭിക്കാതെ പോകുന്നു. സ്വർഗസ്ഥനായ പിതാവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല എന്ന് പറയുന്നത് പിന്നീട് 3 തവണ യേശു വിശദമാക്കുന്നുണ്ട് മറ്റൊരു വാക്കിലൂടെ. അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനം അവിടെ തന്നെ കിട്ടിക്കഴിയും. 6:2 കാഹളം മുഴക്കരുത്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. വീണ്ടും പ്രാർത്ഥന, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെയും പ്രതിഫലം അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. 6:5 വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുകയാണ്. 6:16 അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കണക്ക് തീർത്തു എന്നാണ് അർത്ഥമാകുക. കിട്ടാനുള്ളത് കിട്ടി, ഇനി മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല. സാധാരണ ഒരു ബിസിനസ് നടത്തി ബില്ല് പേ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് റെസിറ്റ് കിട്ടാറുണ്ട്. ഇൻ റെസിറ്റ് ഓഫ് ഫുൾ പേയ്മെൻറ്റ്, കിട്ടാനുള്ള തുക മുഴുവനും കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുന്ന ആ ഒരു രസീതി കിട്ടുന്നത് പോലെയാണ് ഇവിടെ. ഒരാൾ ചെയ്യുന്ന സൽപ്രവൃത്തിക്ക് അംഗീകാരം കിട്ടുക എന്ന് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അത് കിട്ടിക്കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞു. അപ്പോൾ യേശു ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇവിടെ നിന്നും ഇതിനപ്പുറത്തേക്കാണ്. ഈ ഭൂമിക്ക് അപ്പുറത്ത്, ഈ ജീവിതത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും അവിടെ മറ്റൊരു അംഗീകാരവും മറ്റൊരു സമ്മാനവും പ്രതീക്ഷിക്കാനുണ്ടാകുമെന്നുമാണ് യേശു പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധ വയ്ക്കുന്നതെങ്കിൽ, ഈ ലോകത്തിൽ അംഗീകാരം മാത്രമാണ് നമ്മൾ ലക്ഷ്യമെങ്കിൽ അത് വളരെ വളരെ കുറവാണ്, അത് നശ്വരവുമാണ്. ഈ ലോകം മുഴുവനും നേടിയാലും, മത്തായി സുവിശേഷം 16:26 യേശു പ്രകാരം ചോദിക്കുന്നുണ്ട്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? എത്ര വലിയ അംഗീകാരങ്ങൾ കിട്ടിയാലും അത് സ്ഥായിയായി നിലനിൽക്കണമെന്നില്ല. മനുഷ്യൻ നൽകുന്ന അംഗീകാരങ്ങൾ ഇന്നുണ്ടാവും, നാളെ ഇല്ലാതാവും. ഇന്ന് പ്രശംസിച്ചു പറയുന്നവർ നാളെ നേരെ മറിച്ച് എതിർത്തു പറഞ്ഞു എന്ന് വരും. ഇന്ന് കിട്ടുന്ന അംഗീകാരം നാളെ നഷ്ടപ്പെട്ടു പോയി എന്ന് വരും. എത്രയോ വ്യക്തികൾ വലിയ മഹാന്മാരായി പരിഗണിക്കപ്പെട്ടവർ വളരെ ദയനീയമായി അധപതിക്കുന്നത് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടേയിരിക്കുന്നു. കൂടെ ഉണ്ടായിരുന്നവർ, ജയ് വിളിച്ചവർ, പ്രോത്സാഹിപ്പിച്ചവർ, അംഗീകരിച്ചവർ, എടുത്തുകൊണ്ട് എഴുന്നള്ളിച്ച് നടന്നവർ ഇപ്പോൾ താഴെ ഇട്ടിട്ട് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ മനുഷ്യനിൽ നിന്ന് അംഗീകാരവും മഹത്വവും മാത്രം പ്രതീക്ഷിക്കുന്നവർക്ക് സ്ഥായിയായി ഒന്നുമുണ്ടാവില്ല. ഇനി മറ്റുള്ളവർ അംഗീകരിക്കപ്പെടാത്തത് കൊണ്ട് എൻ്റെ പ്രവർത്തനം അർത്ഥമില്ലാത്തതായി തീരുന്നുമില്ല. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ആ ഒരു മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം കിട്ടാൻ വേണ്ടിയുള്ള ആ പ്രവണത ഉപേക്ഷിച്ച് ആത്മാർത്ഥതയോടെ, ഹൃദയത്തിൽ നിന്ന് വരുന്ന അനുകമ്പയോടെ, ഭക്തിയോടെ, ദയയോടെ കാര്യങ്ങൾ ചെയ്യണം. സൽക്രമങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ മുഖ്യമായ ലക്ഷ്യം മറ്റുള്ളവരെന്നെ കണ്ട് എനിക്ക് പ്രശംസാപത്രം നൽകണം, അംഗീകാരം ഉദ്രവിക്കണം, അല്ലെങ്കിൽ ഇതിന് അവാർഡ് നൽകണം എന്ന ലക്ഷ്യം ആയിരിക്കരുത്. പാവപ്പെട്ടവരെ സഹായിക്കുകയാണെങ്കിൽ ആ സഹായിക്കപ്പെടുന്ന വ്യക്തിയുടെ നന്മയായിരിക്കണം ലക്ഷ്യം വയ്ക്കുക. പ്രാർത്ഥിക്കുമ്പോൾ എപ്രകാരം ചെയ്യണം അത് യേശു പഠിപ്പിക്കുന്നുണ്ട്. ഉപവസിപ്പിക്കുമ്പോഴും ഏത് നന്മ ചെയ്യുമ്പോഴും ആ നന്മയ്ക്കുള്ള ലക്ഷ്യമുണ്ടായിരിക്കണം. ലക്ഷ്യം ശുദ്ധമാവണം. ഹൃദയശുദ്ധി, ലക്ഷ്യശുദ്ധി, അതിലേക്കാണ് യേശു വിരൽ ചൂണ്ടുന്നത്. ഈ മതാത്മക പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമാണിത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്യരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാവാൻ വേണ്ടിയോ, ഭക്തനാവാൻ വേണ്ടിയോ, വിശുദ്ധനാവാൻ വേണ്ടിയോ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അർത്ഥശൂന്യമായിരിക്കും. മനുഷ്യൻ നൽകുന്ന അംഗീകാരം നിലനിൽക്കുകയില്ല. അക്കൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞു, നിനക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു, ഇനി പോകാം. വേലക്കാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിച്ച ഒരു ഉപമ യേശു പറയുന്നുണ്ട്. അവിടെ 1 ദെനാറ കൂലി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ആദ്യത്തെ വേലക്കാരെ വിളിച്ചത്. പിന്നീട് 3 മണിക്കൂറിലും 6 മണിക്കൂറിലും അവസാനം 11 മണിക്കൂറിലും വേലക്കാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിക്കുകയും ഓരോരുത്തർക്കും ന്യായമായ ഒരു കൂലി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ഉടമസ്ഥൻ, വീട്ടുടമസ്ഥൻ അവസാനം വന്നവർ മുതൽ കൂലി കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ദിവസത്തിൻ്റെ അവസാനത്തിൽ അവസാനം വന്ന് 1 മണിക്കൂർ മാത്രം ജോലി ചെയ്തവൻ 1 ദെനാറ കൈപ്പറ്റിയപ്പോൾ ആദ്യം വന്നവർ വിചാരിച്ചു അവർക്ക് കൂടുതൽ കിട്ടുമായിരിക്കുമെന്ന്. പക്ഷേ അവർക്കും കിട്ടി 1 ദെനാറ. അപ്പോഴവൻ പിറുപിറുത്തു. ഞങ്ങൾ ദിവസത്തിൻ്റെ വെയിൽ മുഴുവൻ കൊള്ളുകയും കഠിനമായി അധ്വാനിക്കുകയും ചെയ്തിട്ട് ഞങ്ങൾക്കും 1 ദെനാറ മാത്രം തന്ന് ഏറ്റവും അവസാനം വന്നവനോട് ഞങ്ങളെ തുല്യരാക്കിയല്ലോ. അവരോട് വീട്ടുടമസ്ഥൻ പറയുന്നൊരു കാര്യമുണ്ട്, സ്നേഹിത, ഞാൻ ഒരു അനീതിയും ചെയ്യുന്നില്ല. 1 ദെനാറയ്ക്കല്ലേ നമ്മൾ കരാർ വെച്ചിരുന്നത്? നിനക്ക് അർഹമായത് കിട്ടി നിനക്ക് പോകാം, നിനക്ക് അർഹമായത് കിട്ടി നിനക്ക് പോകാം, ഇതാണ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുക. എൻ്റെ പേരിൽ സ്ഥാപനങ്ങളുണ്ടാകുന്നു, എൻ്റെ പേരിൽ പത്രങ്ങളിൽ വരുന്നു, വലിയ വലിയ കാര്യങ്ങൾ ചെയ്തതായി എല്ലാവരും കൊട്ടിഘോഷിക്കുന്നു, പ്രശംസ കിട്ടുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ അതുകൊണ്ട് അവസാനിക്കുകയായി. ഇങ്ങനെ മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന അംഗീകാരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രവൃത്തികൾക്കും അത്ര തന്നെ അർത്ഥവും ആഴവും ഉണ്ടാവുകയുള്ളൂ. സ്വർഗത്തിൽ നിന്ന് യാതൊന്നും അവർ പ്രതീക്ഷിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെങ്കിൽ സമ്മാനം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുക. പ്രതിഫലം നൽകേണ്ടത് ദൈവമാണ്. അത് ഇന്ന് കിട്ടിയെന്ന് വരില്ല. ഒരുപക്ഷേ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ട് കിട്ടുന്നത് നല്ല അംഗീകാരമായിരിക്കുകയില്ല. അത് യേശു സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ പഠന വിഷയമാക്കിയതാണ് സുവിശേഷ ഭാഗ്യങ്ങളിൽ. എന്നെ പ്രതി മനുഷ്യ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. യേശുവിൻ്റെ ശിഷ്യന്മാർ മനുഷ്യരുടെ അംഗീകാരം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത് പ്രവർത്തിക്കുന്നത്. ഏത് തരത്തിലുള്ള പ്രവൃത്തിയാണെങ്കിലും അവരുടെ ലക്ഷ്യം കൂടുതൽ ഉന്നതമായിരിക്കണം. മറ്റുള്ളവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ചെയ്യുന്നത് സത്യസന്ധമായ, നീതിയുക്തമായ, വിശുദ്ധമായ, കരുണയാൽ പ്രേരിതമായ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ, പ്രത്യേകിച്ചും പാവപ്പെട്ടവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ ആ പ്രവർത്തനത്തെ സമൂഹം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവം അംഗീകരിക്കും. സമൂഹത്തിൻ്റെ അംഗീകാരവും സമൂഹത്തിൻ്റെ പ്രശംസയും ലക്ഷ്യം വെച്ചുകൊണ്ട് പോകാതെ ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് പോകണം, അങ്ങനെ ജീവിക്കണം. അതാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. തുടർന്ന് മൂന്ന് പ്രത്യേക കാര്യങ്ങൾ എടുത്തു പഠിപ്പിക്കുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. ഒന്ന് സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന വിധം, രണ്ട് പ്രാർത്ഥന, മൂന്ന് പരിഹാര പ്രായശ്ചിത്ത പ്രവൃത്തികൾ ഉപവാസം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത പ്രഭാഷണങ്ങളിൽ വിശദമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഈ പരിചിന്തനങ്ങൾ സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ പിതാവേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും അങ്ങയുടെ മഹത്വം മാത്രം തേടാനും അങ്ങയുടെ ഹിതം മാത്രം അനുഷ്ഠിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവരായി പ്രത്യക്ഷപ്പെടുക എന്ന ലക്ഷ്യം മനസ്സിൽ വയ്ക്കാതെ ചെയ്യുന്ന പ്രവൃത്തികൾ നിസ്വാർത്ഥതയോടെ നിഷ്കാമകർമ്മമായി സ്വാർത്ഥത അല്പം പോലും കടന്നു വരാതെ ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സ്വാർത്ഥം, സ്വന്തം മഹത്വം അന്വേഷിക്കുമ്പോൾ ഞങ്ങളുടെ പ്രവൃത്തികൾ പോലും കളങ്കപൂർണ്ണമായിത്തീരുന്നല്ലോ. ഈ സ്വാർത്ഥതയുടെ കറ പറ്റാതെ അങ്ങയുടെ ഹിതത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യാനുള്ള കൃപയോടെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നേക്കും.